ഇത് SBS റേഡിയോ മലയാളം.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയൊരു ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓസ്ട്രേലിയൻ സെൻസസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കണക്കുകൾ വന്നിരിക്കുന്നത് മതവിശ്വാസികളുടെ എണ്ണം സംബന്ധിച്ചാണ്. ചരിത്രത്തിൽ ആദ്യമായി മതവിശ്വാസമില്ലാത്തവർ, അതായത് ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ, ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ വിഭാഗമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കത്തോലിക്ക വിഭാഗമായിരുന്നു ഏറ്റവും വലുതെങ്കിൽ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ 2% ഇടിവാണ് ഇത്തവണ കഴിഞ്ഞ 5 വർഷത്തിൽ വന്നിരിക്കുന്നത്. മൊത്തം ക്രിസ്തീയ വിശ്വാസികളിലും 9% കുറവ് വന്നു. അതേസമയം മതവിശ്വാസമില്ലാത്തവർ 22% നിന്നും ഏകദേശം 30% രാജ്യത്ത് ഉയർന്നിരിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികൾ 2.2% നിന്ന് 2.6%, ഹിന്ദു മതവിശ്വാസികൾ 1.3% നിന്നും 1.9% ഉയർന്നിരിക്കുന്നു. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഓസ്ട്രേലിയയുടെ ഭാവിയിൽ ഇത് എന്ത് മാറ്റമുണ്ടാക്കിയേക്കും എന്ന കാര്യവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് 3 പ്രമുഖ മതവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരും ഒപ്പം മതവിശ്വാസമില്ലാത്തവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളുമാണ്. മെൽബണിൽ ക്രിസ്തീയ കൂട്ടായ്മയായ സ്റ്റെഫമ്മിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ ദൈവശാസ്ത്ര ഗവേഷകനുമായിട്ടുള്ള ഫാദർ ജേക്കബ് ജോസഫ്, ബ്രിസ്ബനിലെ ഓം അഥവാ ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ് ക്വീൻസ്ലാൻഡിന്റെ പ്രസിഡന്റായിട്ടുള്ള രാജേഷ് മോഹിനി, ഓസ്ട്രേലിയൻ മലയാളി ഇസ്ലാമിക് അസോസിയേഷൻ സിഡ്നി ഘടകം ജനറൽ സെക്രട്ടറി ഡോക്ടർ ഫൈസൽ കക്കാട്, സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയായ എസൻസിനെ പ്രതിനിധീകരിച്ച് മെൽബണിൽ നിന്ന് ജെബിൻ ജോസ് എന്നിവർ. ഏവർക്കും സ്വാഗതം ചർച്ചയിലേക്ക്. തീർച്ചയായും ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മുൻപ് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തിനുമുള്ള തീവ്ര നിലപാടുകാരെ അല്ല നമ്മൾ ഈ ചർച്ചയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, മറിച്ച് ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ, ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തിലാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ച തുടങ്ങാവുന്നത് തന്നെ ഒരുപക്ഷെ ഈ ചർച്ചയുടെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യത്തിലായിരിക്കാം. ഇത്തരത്തിൽ ഒരു രാജ്യത്ത് മതവിഭാഗങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, ഏതെങ്കിലും ഒരു മതത്തിന്റെ എണ്ണം കൂടുന്നു കുറയുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു വിഷയം ഉണ്ടോ എന്ന് തോന്നുന്നു ഫാദർ ജേക്കബ് ജോസഫ്?
ഒരുപക്ഷെ എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് മനുഷ്യ വളർച്ചയിൽ മതത്തിന്റെ പങ്ക് വളരെ വലുതായിരിക്കുമ്പോൾ തന്നെ അവിടെ മതത്തിൽ നിന്നുള്ള മാറ്റവും മതത്തോടുള്ള ചേരലും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തില് വ്യത്യസ്തങ്ങളായ സാമൂഹിക വെല്ലുവിളികളും മതപരമായ വെല്ലുവിളികളും ബാഹ്യവും ആന്തരികവുമായ പ്രതിസന്ധികളെയും ഒരുപക്ഷെയെങ്കിൽ മുമ്പോട്ടുള്ള മനുഷ്യ സാധ്യതകളെ ഒരുപക്ഷെങ്കിൽ തിരുത്തി എഴുതുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. അത് മതത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ടുള്ളതാകും എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. എന്നാൽ മതത്തെ പറ്റിയുള്ള ചിന്ത വളരെ ആഴത്തിൽ വീണ്ടും പഠിക്കേണ്ടതും മാറ്റപ്പെടേണ്ടതുമായി തീരുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് എന്റേത്.
തീർച്ചയായും നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ശ്രീ രാജേഷ് മോഹിനി, എന്ത് തോന്നുന്നു, ഒരു മതം വളരുന്നു അല്ലെങ്കിൽ മതവിശ്വാസികളുടെ എണ്ണം കൂടുന്നു കുറയുന്നു എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണോ, വലിയൊരു കൊട്ടിഘോഷിക്കേണ്ട ഒരു വിഷയമാണോ?
അല്ല, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ കൊട്ടിഘോഷിക്കേണ്ട ഒരു വിഷയമായി തോന്നുന്നില്ല. നമ്മുടെ പഴയ കാര്യങ്ങൾ ആലോചിച്ചാലും പല മതങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് വലുതാകുന്നെന്നും പലതിനേത് കുറയുന്നെന്നുമുള്ളൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇപ്പോഴത്തെ ഈ സെൻസസിൽ വന്ന ഈ മതവിശ്വാസം ഇല്ലാത്ത ആൾക്കാരുടെ ആ ഒരു ഏജ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു ഒരു എബവ് 20s in between 35 അവരാണത് കൂടുതലും മതവിശ്വാസം ഇല്ല എന്നുള്ള ഇതിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സെൻസസിൽ കൂടുതൽ കണ്ടതും ഈ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായി നമ്മുടെ സൗത്ത് ഏഷ്യയിൽ നിന്ന് ഒത്തിരി വലിയ മൈഗ്രേഷൻ, നമ്മൾ എസ്പെഷ്യലി ഭാരതത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ യങ് ഫാമിലീസിൽ അവരുടെ പേരൻസ് ഇതിനുവേണ്ടി കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, അതേപോലെ അവരുടെ കുട്ടികളും മതവിശ്വാസികളാണെന്ന് കാണിക്കുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതൊരു വലിയൊരു ചർച്ച അല്ല, അതൊരു വലിയൊരു വിഷയമായി എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പൊ എല്ലാ കാലത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസം.
തീർച്ചയായും ഡോക്ടർ ഫൈസൽ കക്കാട്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ചർച്ചാവശ്യമാകേണ്ട ഒരു ഒരു സ്റ്റേജിലൊക്കെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ഒരു മതം, ഒരു മതവിശ്വാസികളുടെ എണ്ണം ഏറെയും കുറഞ്ഞിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സാഹചര്യങ്ങളാണ്. ഇപ്പോൾ മൈഗ്രേഷൻ ഈ അടുത്ത കാലത്തായിട്ട് മൈഗ്രേഷൻ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം പോപ്പുലേഷന്റെ സെൻസസ് കൂടാൻ ഒരു കാരണം മൈഗ്രേഷന്റെ ഉള്ള വളർച്ച തന്നെ ആയിരിക്കാം. പിന്നെ അതൊരു രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത്. മുൻപ് കാലങ്ങളിൽ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു ഡെമോക്രാറ്റിക് വേൾഡില് മതം ഒരു രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല.
തീർച്ചയായും ജെബിൻ, ഏറ്റവും അധികം ഈ വിഷയം ചർച്ച ചെയ്യുന്നതും ഏറ്റവും അധികം ഒരുപക്ഷെ ആഘോഷിക്കുന്നതും മതവിശ്വാസമില്ലാത്തവരായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ റിപ്പോർട്ടുകൾ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ മതവിശ്വാസമില്ലാത്തവരുടെ പ്രതിനിധികളാണ് ഏറ്റവും അധികം ഈ ഒരു വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. മറ്റു മൂന്ന് പേരും പറയുന്ന വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ജെബിൻ എന്ത് തോന്നുന്നു?
എനിക്ക് നേരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഉള്ളത് ഇക്കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം പൊതുജനങ്ങൾ ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഇതൊരു ഓസ്ട്രേലിയ മാത്രമല്ല ഇത് നമ്മൾ കാണുന്നത്, ഇതൊരു ഗ്ലോബലി ഉള്ള ഒരു ഫിനോമിനൻ ആണ്. ഓസ്ട്രേലിയ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ യു എസിലെടുത്താലും യു കെ എടുത്താലും എല്ലായിടത്തും തന്നെ മതത്തിൽ നിന്നും അകന്നു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാരും ഒരു ഫ്രീ തിങ്കിങ് അഥവാ ഒരു 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 മതവുമായി അഫിലിയേറ്റഡ് ആവാത്തൊരു മെന്റാലിറ്റിയാണ് ഇന്ന് കാത്തു സൂക്ഷിക്കുന്നത്. അതിലേക്കാണ് ആൾക്കാർ കൂടുതൽ കൂടുതലായി ഗ്രോ ചെയ്യുന്നത്. അത് കൂടുതലായിട്ട് ആൾക്കാർ അറിവ് സമ്പാദിക്കുന്നതിൻ്റെയും സോഷ്യൽ മീഡിയയുടെ പ്രചാരത്തിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണിത്.
സ്വാഭാവികമായും ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു മാറ്റം വരുന്നത്, പ്രത്യേകിച്ചും മതമില്ലാത്തവർ കൂടുന്നു എന്നൊരു മാറ്റം വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജെബിൻ വിശ്വസിക്കുന്നത് ലോകത്തെല്ലാം കാണുന്ന ഒരു ഒരു ട്രെൻഡിന്റെ ഭാഗം മാത്രമാണ് ഓസ്ട്രേലിയയിലും ഉള്ളതെന്നാണോ?
അതെ, കൂടുതലും ഈ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് പൊതുവെ മതം കൈവിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തേർഡ് വേൾഡ് കൺട്രീസ്, ഇന്ത്യ പോലുള്ള കൺട്രീസിലെല്ലാം ഇപ്പോഴും മതത്തെ മുറുകി പിടിക്കുന്ന ഒരു സമൂഹം തന്നെയാണുള്ളത്. ഒരുപക്ഷെ അതിൽ അവിടുത്തെ സാമൂഹ്യ പശ്ചാത്തലം കൊണ്ടായിരിക്കാം. തന്നെയുമല്ല ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ മതനിന്ദ എന്ന് പറയുന്നത് ഒരു വലിയ മാരകമായ കുറ്റവും കൂടിയാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയെ പറയുകയാണെങ്കിൽ I.P.C. 295A മതനിന്ദ എന്ന് പറയുന്ന കുറ്റം ആരെയും എപ്പോ വേണമെങ്കിലും പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന ഒരു ലിബറൽ ആയിട്ടുള്ള റൂളാണുള്ളത്. അതേസമയം ഈ ഓസ്ട്രേലിയ പോലുള്ള ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ലിബറലായി ചിന്തിക്കുവാനും മതത്തെ പോലും ചോദ്യം ചെയ്യുവാനും ഉള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം ഇസ്ലാം മതം കൂടുതലായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ കൊലക്കുറ്റമാണ് ആക്ച്വലി കൊടുക്കുക ഈ മതനിന്ദ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഡെവലപ്ഡ് കൺട്രീസ് മാറി ചിന്തിക്കും. കാരണം അവർക്ക് അതിനുള്ള പ്രിവിലേജ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഇന്ത്യയെ തന്നെ നോൺ റിലീജിയസ് എന്ന് പറയാ പുറത്തു വന്ന് ഞാൻ ധൈര്യം കാണിക്കുന്നവർ വളരെ കുറവായിരിക്കും. കാരണം അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് വളരെ കൂടുതലായിരിക്കും, അതിന് കൊടുക്കേണ്ട വില വളരെ കൂടുതലാണ്. അതേസമയം ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്ത് ഒരു മതവും
ഇല്ലാതെ നമുക്ക്. ഫാദർ ജേക്കബ് ജോസഫ്, ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസികളാണ് ഏറ്റവും അധികം കുറയുന്നത്. ഒരുപക്ഷേ പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ജനസംഖ്യയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്ററിൽ നിന്നാണ്. ലോകമാസകലം ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണമാണ് ഏറ്റവും അധികം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഓസ്ട്രേലിയയിലും എന്ന് കരുതാൻ കഴിയുമോ?
എന്റെ ഒരു ചിന്തയിൽ ഈ മതവിശ്വാസം എന്ന് പറയുന്ന കാതലായ ആ ഭാഗത്തിൽ നമ്മുടെ ചിന്ത പോയെങ്കിൽ മാത്രമേ ഈ ഇത് യഥാർത്ഥ ഒരു ചിന്തയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തീയ മതവിഭാഗങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ് എന്നുള്ളത് ദൈവചിന്തയിലുള്ള കുറവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മതചിന്തയിലുള്ള കുറവെന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയനോടുള്ള പൊരുത്തക്കേട് നമുക്കറിയാം ജ്ഞാനോദയ കാലം മുതൽ തന്നെ മധ്യപൂർവ്വാരത്തിൽ മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിനുശേഷം ഉണ്ടായ ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ സയൻസിന്റെയും യുക്തിചിന്തയുടെയും ഭൗതിക വളർച്ചയുടെയും ഭാഗമായി ഒരുപാട് സാധ്യതകൾ മനുഷ്യൻ മതത്തിന് വെളിയിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ മതത്തിന് വെളിയിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സാധാരണ ഈ കോട്ട് ആൻഡ് അൺകോട്ട് ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഉള്ളിൽ കാണാൻ ക്രിസ്ത്യാനിറ്റിക്ക് വെളിയിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മതത്തിന് വെളിയിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ പോയിന്റ് തന്നെയാണ്, ഞാൻ ഇതിൽ നിന്ന് മാറുന്നില്ല. എന്നാൽ എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മതചിന്തയെ പറ്റി വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. കാരണം ഒരു നമ്മൾ ഒരു അതിഥി നമ്മളോട് സംസാരിച്ചുവല്ലോ ഈ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യ സംഹിത ഉള്ളപ്പോൾ ഇതുപോലുള്ള മതങ്ങളുടെ കുറച്ചിലോ കയറ്റമോ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ ഡെമോക്രാറ്റിക് എന്ന് നമ്മൾ പറയുന്നു, എന്നാൽ മതചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ മതത്തെ പറ്റിയുള്ള ചിന്തയിൽ മാറ്റം, പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും, അവിടെ എന്തായിരിക്കണം ഒരു പുനർവായന ഇതിന് സാധ്യമാകുന്നത് എന്നുള്ള തരത്തിൽ വേണം ഇതിനെ കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ക്രിസ്ത്യാനിറ്റിയുടെ നമ്പർ കുറഞ്ഞു എന്നുള്ളതല്ല നമുക്ക് ചിന്തിക്കേണ്ടത്. മതബോധത്തിൽ ഒരു സാമൂഹിക സ്ഥിതി നിലനിൽക്കുവാൻ, ഒരു ഒരു നല്ല സാമൂഹിക സ്ഥിതി നിലനിൽക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കണമെന്നാണ് എൻ്റെ ഒരു പക്ഷം.
തീർച്ചയായും. ഡോക്ടർ ഫൈസൽ കക്കാട്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഓസ്ട്രേലിയയിൽ ഒരു വിഭാഗം നടത്തി വരുന്ന ഏറ്റവും വലിയ ഒരു സ്കെയർ ക്യാമ്പയിനാണ്, മുസ്ലിങ്ങളുടെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ട്, ഭാവിയിൽ ഒരു സമീപ ഭാവിയിൽ ഓസ്ട്രേലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറിയേക്കും എന്ന രീതിയിലുള്ള ഒരു ഒരു ഭീതി ഉണർത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതാണോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ മുസ്ലിങ്ങൾ കൂടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വളരുന്ന മതം മുസ്ലിങ്ങൾ തന്നെയാണ്, ഇസ്ലാം മതം തന്നെയാണ്. അത് ഒരു ഒരു സ്കെയർ ക്യാമ്പയിനെ കൂടുതൽ സഹായിക്കുന്നതാണോ, അല്ലെങ്കിൽ അതിൻ്റെ മുനയൊടിക്കുന്നതാണോ, എന്ത് തോന്നുന്നു?
അത് അതിനൊരു കാരണമുള്ളത്, ഒന്ന് മീഡിയകള് മീഡിയ എപ്പോഴും മുസ്ലിം എവിടെ പ്രശ്നമുണ്ടായാലും അതിലുള്ള മുസ്ലിങ്ങളെ കൂടുതൽ എടുത്തു കാണിക്കുകയും പിന്നെ മുസ്ലിം ഭീകരത എന്നുള്ള ഒരു ഒരു ലേബൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകര പ്രവർത്തനം എല്ലായിടത്തും നടന്നിട്ടുണ്ട്, അതിൽ മുസ്ലിങ്ങളെയാണ് എപ്പോഴും എടുത്തു കാണിക്കപ്പെടുന്നത്. കൂടുതൽ മുസ്ലിങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു മതം എന്ന രീതിയിലാകണം എന്നില്ല. രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടാകാം, ഓരോ ഇപ്പൊ മുസ്ലിം കൺട്രികളിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാകാം അല്ലാത്ത പ്രശ്നങ്ങളാകാം, പക്ഷെ ആ മുസ്ലിം പേരുകളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയും പിന്നെ നമ്മൾ ടിവിയിലും റേഡിയോയിലും ഒക്കെ കാണുന്നത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് തലവെട്ടുന്നതും കഴുത്തരിയുന്നതും ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഒരു ഭീതി ഉണ്ട്. അപ്പോൾ അത് ലോകത്തിലൊട്ടാകെ അതങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി ഉണർത്തുന്ന ഒരു ഒരു ചിന്ത വരുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഒരു ഉദാഹരണം പറയാം. ഞാനൊരു തവണ ഒരു പേഷ്യൻ്റ് ഒരു വീട്ടിൽ പോയി കണ്ടപ്പോൾ ഒരു 86-year-old റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്. അപ്പൊ ആ ലേഡി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് എന്റെ സർനെയിം മാത്രമായിരിക്കും അറിയാവുന്നത്, ഫുൾ നെയിം പറയാവുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ മുഹമ്മദ് ഫൈസൽ കക്കാട്ട് എന്നാണ് എന്റെ പേര് എന്ന് ചോദിച്ചു. ഓ അറിയോ മുസ്ലിം എന്ന് ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ തലവെട്ടുകയാണല്ലോ, പിന്നെ അവരൊരു മന്ത്രം ചൊല്ലും അത് തലവെട്ടുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ച് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞു. നിങ്ങളങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ മുസ്ലിംസിനെ പറ്റി അവർക്ക് കാര്യമായിട്ടുള്ള ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള ഡിഫറൻസുകളും എല്ലാം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഓ നൗ ഐ അണ്ടർസ്റ്റാൻഡ് ദേർ ആർ ടു ടൈപ്സ് ഓഫ് മുസ്ലിം. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിംസിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പുറത്തൊന്നും പോകാറില്ല, ടിവിയും റേഡിയോ മാത്രമേ ഞാൻ കാണാറുള്ളൂ, ഇതിലെല്ലാം മുസ്ലിംസിനെ കാണിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പൊ ആ ഒരു പ്രൊപ്പഗൻഡ ഉള്ളത് കൊണ്ട് അതിനെ ആളുകളെ കുറ്റം പറയാൻ പറ്റൂല. യഥാർത്ഥത്തിലുള്ള മതവും മതത്തിനെ വികലമായിട്ട് മനസ്സിലാക്കിയവരും തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ആ വികലമായിട്ട് മനസ്സിലാക്കിയവരെ ചൂഷണം, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതൊരു ഭീകര പ്രവർത്തനമായിട്ട് നടത്തുമ്പോൾ അത് മാത്രമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്, അതിലുള്ള നന്മ ആരും പ്രൊജക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ അത് ഈ മീഡിയകളും കൂടെ അതിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിംസിനെതിരെ ഒരു വികാരം ഉണ്ടാകും. പക്ഷെ അതിനോട് പോസിറ്റീവ് വശങ്ങൾ കൂടെ കാണുന്നത്, ഇപ്പൊ അമേരിക്കയിലെ കാര്യം എടുത്താലും കൺവെർഷൻ റേറ്റുകൾ കൂടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് കാരണം ഇങ്ങനെയുള്ള ഇത് പ്രൊപ്പഗൻഡ വരുമ്പോ ചിലരെങ്കിലും അന്വേഷിക്കുകയാണ് ഇത് എന്താണ് ഈ സംഗതി, ഈ ഒരു ഭീകരന്മാരാണെന്ന് പറയുമ്പോൾ അതിനെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് കുറെ പേര് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡും ഉണ്ടായി.
ശ്രീ രാജേഷ് മോഹിനി, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും അധികം കുടിയേറ്റം നടക്കുന്ന, കുടിയേറ്റത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴത്തെ സെൻസസും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഹിന്ദുമതം വളരാനുള്ള ഒരു കാരണവും അത് തന്നെയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഏറ്റവും അധികം ഹിന്ദുമത വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വളർച്ച ഹിന്ദുമതത്തിന് ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്നുണ്ടോ?
അങ്ങനെ ഒരു വളർച്ച വന്നത് ബിജു പറഞ്ഞ പോലെ അതൊരു മൈഗ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു വളർച്ച വന്നത്. പിന്നെ അതൊരു പിന്നെ നമ്മൾ ഈ വന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇപ്പം വന്ന ഹിന്ദുമതത്തിൽ വന്നതെല്ലാം ഈ ഒരു 15 വർഷത്തിനകത്തുള്ള കുടിയേറ്റമാണ്. അതിൽ വന്ന യങ് ഫാമിലീസ് എല്ലാം അവരവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി വളരെ പാടുപെടുന്നുണ്ട്. കുട്ടികളെ അതിലോട്ട് കൊണ്ടുവരാനും അവരെ ഇതിൽ നിർത്താനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒത്തിരി സംഘടനകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെ അവരെല്ലാരും ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അല്ല അടുത്ത ജനറേഷൻ നമ്മുടെ കുട്ടികൾ നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു വിചാരത്തിലാണ് പലതും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി അത് വളരുമോ എന്നുള്ളത് അടുത്ത ജനറേഷനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം അമേരിക്കയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹിന്ദുമതത്തിന്റെ ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു മൂന്ന് തേർഡ് ജനറേഷനൊക്കെ ആയിട്ടുണ്ട്.
പക്ഷെ
അവിടെയും ഇന്നത്തെ ഇപ്പോഴത്തെ ജനറേഷൻ ഇതിന് മതവിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ ഒത്തിരി ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ ഇവിടെയും അത് അങ്ങനെ വരുമെന്നാണ് എന്റെയും വിശ്വാസം.
തീർച്ചയായും ഞാൻ എന്തായാലും ആ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു മുൻപ് ഒരിക്കൽ കൂടി ഈ വിഷയത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി ഓസ്ട്രേലിയൻ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മതവിശ്വാസികളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് എസ് ബി എസ് മലയാളം ഇന്നിപ്പോൾ ചർച്ച സംഘടിപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഫാദർ ജേക്കബ് ജോസഫ്, രാജേഷ് മോഹിനി, ഡോക്ടർ ഫൈസൽ കക്കാട്, ജെബിൻ ജോസ് എന്നിവരാണ്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഭാവി തലമുറ എങ്ങനെയായിരിക്കും മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ സെൻസസിൽ വന്നേക്കുന്ന റിപ്പോർട്ടിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ വിത്ത് നോ റിലീജിയൻ, മതവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 0 മുതൽ 14 വരെ വയസ്സ് പ്രായമുള്ളതിൽ 38% പേരും മതമില്ലാത്തവരാണ്. 15-24 പ്രായമുള്ളതിൽ 41% പേരും മതമില്ലാത്തവരാണ്. 25-34 പ്രായമുള്ളതിൽ 43% പേരും മതവിശ്വാസമില്ലാത്തവരാണ്. 35-44 പ്രായപരിധിയിൽ 36% പേര്. അതേസമയം മതവിശ്വാസം ഉള്ളവർ കൂടുതലായുള്ളത് ഈ പ്രായമേറിയവരിലാണ്. സ്വാഭാവികമായും ഒരുപാട് കുടിയേറ്റം നടക്കുന്നത് ഒരു യൂറോപ്യൻ കുടിയേറ്റത്തിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഏഷ്യൻ കുടിയേറ്റമാണ്, ചെറുപ്പക്കാർ കൂടി വരുന്നുണ്ട്. ഓസ്ട്രേലിയ ഭാവിയിൽ കൂടുതൽ മതമില്ലാത്തവരുടെ രാജ്യമായി മാറും എന്ന ഒരു കണക്ക് സൂചനയാണ് ഇപ്പോഴുള്ളത്. മതവിശ്വാസമുള്ളവർക്ക് മതസംഘടനകൾക്ക് ആശങ്ക പകരുന്നുണ്ടോ ഈ ഒരു വിഷയം? എന്തായാലും ശ്രീ രാജേഷ് മോഹിനി, താങ്കൾക്ക് തന്നെ അത് തുടരാമെന്ന് തോന്നുന്നു.
അതൊരു ആശങ്കയാണ്. ഇപ്പം നമ്മള് നമ്മുടെ ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എസ്പെഷ്യലി ഇപ്പൊ നാട്ടിൽ നിന്ന് നേരിട്ട് വരുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന ഒരു വലിയൊരു കൾച്ചറൽ ഒരു ചേഞ്ച് ആണ് അവർ അനുഭവപ്പെടുന്നത്. ഇപ്പം ഒരു എന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഞാനൊരു ഫാമിലി അവർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇവിടെ സ്ഥിരമായി താമസിക്കാനാണ് ഉദ്ദേശം? ഏ ഒരിക്കലുമില്ല, എന്റെ കൊച്ചൊരു 10-ാം ക്ലാസ് അല്ല, ഒരു 1 മാസം മുമ്പ് എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം. അവർക്ക് ഇവിടെ ഇത് ഇവിടുത്തെ ഇത് കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരിപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പം അതൊരു എല്ലാവരും വരുന്ന എല്ലാ മാതാപിതാക്കൾക്ക് അവരുടെ മനസ്സിലുള്ള ഒരു വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ഇത് അവരുടെ കുട്ടികൾ തന്നെയാണ്, കുട്ടികൾ അവരെങ്ങനെ ഇവിടെ കാല ഇതുമായിട്ട് പൊരുത്തപ്പെടും എന്നുള്ളത്. അപ്പൊ അതിന് ഇത് വേണ്ടിയിട്ട് അവർ പലതും ചെയ്യുന്നുണ്ട്. അവരെ മതപരമായും നമ്മുടെ മതം മാത്രമല്ല നമ്മുടെ കൾച്ചർ, നമ്മുടെ നാട്ടിന്റെ കൾച്ചർ, അത് സ്പെസിഫിക് മതമല്ലെങ്കിലും അത് എല്ലാ മതങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് കുട്ടികളിൽ അത് മനസ്സിലാക്കി കൊടുക്കാനും അതിന് വേണ്ടി പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്കത് കാത്തുസൂക്ഷിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം മുന്നോട്ട്.
ഡോക്ടർ ഫൈസൽ കക്കാട്, എന്ത് തോന്നുന്നു താങ്കൾക്ക്, അടുത്ത തലമുറ മതവിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു? ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ മുസ്ലിം മതവിശ്വാസികളായിരിക്കും ഏറ്റവും കുറച്ച് ഈ നിരീശ്വരവാദത്തിലേക്കോ അല്ലെങ്കിൽ യുക്തിചിന്തയിലേക്കോ പോകുന്നത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ അതിനുള്ള സാധ്യതയും കൂടുതലാണ്, മുസ്ലിം മതവിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേർ പോകുന്നുണ്ട്. എന്തായിരിക്കും വിശ്വാസി എന്ന രീതിയിൽ താങ്കൾ അതിനോട് എടുക്കുന്ന നിലപാട്?
അത് ഒന്നാമത്തെ കാര്യം, അത് പല കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. മുസ്ലിം മതവിശ്വാസികള് നിരീശ്വരവാദികളില്ല, നാട്ടിൽ നിരീശ്വരവാദികൾ കുറവാണ് എന്നുള്ളതിന്റെ ഒരു കാരണം നേരത്തെ ജിബിൻ പറഞ്ഞതുപോലെ ഉള്ള റെസ്ട്രിക്ഷൻസ് ആണ്. പരസ്യമായിട്ട് അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റാത്ത പല നിരീശ്വരവാദികളും കുടുംബ ബന്ധങ്ങളുടെ പേരിലായാലും പേടിച്ചിട്ടായാലും സാമൂഹികമായി ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു ഭീതി ഉള്ളത് കൊണ്ടും ഒക്കെ അവർ അനൗൺസ് ചെയ്യാൻ പറ്റാതെ ഉള്ളവർ നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറെ കൂടെ ഫ്രീ ആണ്, റൈറ്റ്സ് കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല. അപ്പോ ഏളി തന്നെ അവര് തീരുമാനങ്ങൾ പബ്ലിഷ് ചെയ്യും. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തലോ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കലോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പേര് അത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പെർസെന്റേജ് അത് കൂടും. പിന്നെ നമുക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ മതത്തിൽ നിന്ന് കുട്ടികൾ തിരിച്ചു പോകുമോ എന്നുള്ള പേടി, അത് അങ്ങനെ ഒരു പേടിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ കൃത്യമായി കുട്ടികൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന മതം ശരിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ശരി അവർക്ക് പകർന്നു കൊടുക്കണം. അത് ചെയ്യാതെ വരുമ്പോൾ അവരതിനെ നമ്മളുടെ വെറും ആചാരങ്ങളാണ് മതം എന്നുള്ളൊരു വിശ്വാസവും അത് പൂർണ്ണമായിട്ടും യുക്തിപരമായിട്ടും അതിനെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അവർ പോകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ പൂർണ്ണമായി അറിയുക, അതിലുള്ള ശരിയും നന്മയും കാണിച്ചു കൊടുക്കുക എന്ന് വരുമ്പോൾ അവരതിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് തോന്നില്ല. പിന്നെ അവരുടെ വൈജ്ഞാനിക തലത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. മതത്തിനെ എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് പോലെ കൂടി ഇരിക്കും അത്. അപ്പോൾ അത് തന്നെ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ശരിയെന്ന് തോന്നുന്നത് നിരീശ്വരവാദമാണെങ്കിൽ അവർ അങ്ങനെ പോകും. അത് ഏത് സമൂഹത്തിലും ഉണ്ടാകാം, അതിൻ്റെ അനൗൺസ് ചെയ്യുന്ന പെർസെൻറ്റേജിലെ വ്യത്യാസം വരുള്ളൂ. പിന്നെ കുറേ പേര് അതാ നിർബന്ധിതാവസ്ഥയിലും മതത്തിൽ തന്നെ നിൽക്കുന്നവരുണ്ടാകും. ആ നിർബന്ധിതാവസ്ഥ ഓസ്ട്രേലിയയിൽ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലുള്ള സംഘടനകളിലും കൂട്ടായ്മകളും ഉണ്ടാകുമ്പോൾ കൂടുതൽ പേരും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ചിന്താഗതി.
തീർച്ചയായും. ഫാദർ ജേക്കബ് ജോസഫ്, എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ അടുത്ത തലമുറയെ മതത്തിലേക്ക് ഉറപ്പിച്ചു നിർത്താൻ, അടുപ്പിച്ചു നിർത്താൻ എത്രത്തോളം മലയാളികൾക്ക് കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്, ഓസ്ട്രേലിയൻ മലയാളികൾക്ക്?
ഇപ്പോഴുള്ള ഒരു രീതി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നോ ഭാരതത്തിൽ നിന്നോ വരുന്ന ഒരു മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് ഒരു പക്ഷേങ്കിൽ ഒന്നോ രണ്ടോ തലമുറയുടെ മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു പ്രയാസവും കാണില്ല. കാരണം അവരുടെ അടിസ്ഥാനം ഇപ്പോഴും ഇന്ത്യയിൽ നിന്നോ അതല്ലെങ്കിൽ അവരെവിടെ നിന്ന് മൂലം കിട്ടിയോ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഇവിടെ. എന്നാൽ ഞാൻ കാണുന്ന ഒരു എന്റെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി ഞാൻ കാണുന്നത്, ഇവിടെ ഉണ്ടാകുന്ന ഈ മത കൂട്ടായ്മകൾ, അതിന്റെ സംഘടനകൾ, അതല്ലെങ്കിൽ സഭകൾ, പാരിഷുകൾ എന്നൊക്കെ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു മതചിന്തയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാനുള്ളതോ അതല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സാഹചര്യത്തെ ഈവൻ ബൗദ്ധിക തലത്തിൽ പോലും സമൂഹത്തെ കാണുവാനും മതത്തെ കാണുവാനുമുള്ള ഒരു തുറവിയുടെ സ്പേസ് ആയിട്ടാണോ ഈ കൂട്ടായ്മകൾ, കൂടിവരവുകൾ എന്നുള്ളതിനെ പറ്റി എനിക്കൊരു സന്ദേഹമുണ്ട്. പലപ്പോഴും ഇതൊരു ഒരു കൾച്ചറൽ എക്സസൈസിനോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് കൂടി വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഒരു 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 ബൈൻഡിങ്സിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒന്നാകുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹം എന്നിലുണ്ട്. എന്നാൽ അതിലൂടെ അവർ ആഗ്രഹിക്കുന്നത് അടുത്ത തലമുറ മതത്തിലും മതത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിലും ആയിത്തീരണം എന്നുള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ കാണുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് മുമ്പ് ഇവിടെ വന്ന ഇംഗ്ലീഷ് മിഷണറീസ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ 200 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല 2016 സെൻസസ് ഇങ്ങനെയാകുമെന്ന്. എന്നുള്ളത് പോലെ തന്നെ അടുത്ത 50 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു മൂലത്തിലൂടാണ് നമ്മൾ ഇവിടേക്ക് ഇപ്പോൾ മൈഗ്രന്റ് ആയി വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹം മുഴുവൻ ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഓണം ഉണ്ടെങ്കിൽ ഓണം നടത്തുക, ക്രിസ്മസ് ഉണ്ടെങ്കിൽ ക്രിസ്മസ് നടത്തുക, അതുപോലെ തന്നെ ഈദ് ദിനം നടത്തുന്നു, ഇങ്ങനെ അതിനുള്ള ഒരു ക്രമീകരണം, അതിന്റെ ഒരു റീസണിങ്ങിനെ പറ്റിയുള്ള സാധ്യത നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഈ സോഷ്യൽ സ്ട്രക്ചറിങ്ങിൽ കൂടുതൽ സാധ്യതകൾ അവർ കണ്ടെത്താനായിട്ട് പോകും. അതുകൊണ്ട് ഈ രണ്ടൊരു ഫ്ലൂയിഡിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണമായി ഇതിനെ പറ്റി ഇപ്പോൾ എന്താണ് കാണുന്നതെന്ന് പറയാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റി ഞാൻ സന്ദേഹിക്കുന്നു.
തീർച്ചയായും ജെബൻ. എന്തായാലും ഇപ്പോൾ ഫാദർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഒരു പക്ഷേ ഇത് മതത്തെക്കാൾ ഉപരിയായി സാംസ്കാരിക കൂട്ടായ്മകൾ എന്ന രീതിയിലേക്ക് മാറുന്നു എന്ന് ഒരു പക്ഷേ ഫാദർ ഒരല്പം ആശങ്കയോട് കൂടിയായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മതവിശ്വാസം കുറഞ്ഞു പോകുന്നു എന്ന രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം നമ്മളിങ്ങനെ കുടിയേറി താമസിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒരു സംസ്കാരം, മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ള സംസ്കാരം നിലനിർത്താൻ പലപ്പോഴും സഹായിക്കുന്നത് മതപരമായിട്ടുള്ള കൂട്ടായ്മകളാണ്, മതപരമായിട്ടുള്ള ആഘോഷങ്ങളാണ്, മതപരമായിട്ടുള്ള ചില ഗ്രൂപ്പുകളാണ്. മതവിശ്വാസത്തിൽ നിന്ന് രണ്ടാം തലമുറ പോകുമ്പോൾ പൂർണ്ണമായും ആ സംസ്കാരം കൂടി നമുക്ക് നഷ്ടമാകുന്നു എന്ന ഒരു ഡൗൺ സൈഡ് അതിനകത്തില്ലേ?
അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ബിജു എക്രോസ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ലോകത്തിലെ സമാധാനമുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ 10 എടുത്തു കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ കൂടുതൽ എത്തിയിസ്റ്റിക് മജോറിറ്റി ഉള്ള രാജ്യങ്ങളാണ്. നമ്മളിപ്പോ ഈ കൾച്ചറിനെ പറ്റി പറയുന്നു. ഈ കൾച്ചർ നമുക്ക് എന്ത് തരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ കൂടി വരുന്നുണ്ട്. അതായത് ഈ കൾച്ചർ കൊണ്ട് നമ്മളൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോ നമ്മൾ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ കൾച്ചറിനെ പറ്റി പറയുന്നു. ലോകത്തിൽ ഇപ്പൊ ഈ വേൾഡ് പീസ് ഇൻഡെക്സിൽ തന്നെ 135th പൊസിഷനിലാണ് ഇന്ത്യ ഉള്ളത്. നമുക്ക് മുൻപ് ഒരു 2009-2010 കാലഘട്ടത്തില് 125 ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ 135th നിൽക്കുന്നത്. അതായത് നമ്മൾ പുറകോട്ടാണ് വളരുന്നത്. കാരണം കൂടുതൽ കൂടുതൽ റിലീജിയസ് ആവും തോറും നമ്മുടെ രാജ്യത്ത് അശാന്തിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ലോകത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാലും റിലീജിയസ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് കൂടുതൽ ഈ പീസ് ഇൻഡെക്സിൽ ഏറ്റവും മോശമായി പെർഫോം ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള സാധനം റിലീജിയൻ പൊതുവെ കണ്ടു നടക്കുന്നത് കൾച്ചർ മുമ്പോട്ട് കൊണ്ടുപോകാനാണെന്നുള്ളതൊക്കെ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെന്നുള്ളതേ ഉള്ളൂ. റിലീജിയൻ പരത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഉണ്ടാകുന്ന എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ കാണുന്ന സ്റ്റാറ്റിക്സ് മൊത്തം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് റിലീജിയൻ കൂടുതലും സമൂഹത്തിന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാധനം തന്നെയാണ് ആക്ച്വലി.
എന്തായാലും നമുക്കിപ്പോൾ സമയപരിമിതി മൂലം അധികം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. എന്തായാലും ജബിന്റെ ഈ ഒരു അല്പം ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം, ആരോപണമാണ്. അതിന് മറ്റ് ആർക്കെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ ആ മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഫാദർ ജേക്കബ് പറഞ്ഞോളൂ.
ഈ ആരോപണം എപ്പോഴും മതത്തിന്റെ മുമ്പിൽ ആദ്യമായിട്ടുള്ള ഒരു ആരോപണമല്ല. ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് പറയുകയല്ല, നമ്മൾ ഈ ലോകത്തിലെ പീസ് കൺട്രീസിൽ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മതത്തിലൂടെയും ലോകം എപ്പോഴും സമാധാനത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ഇൻഡെക്സസ് ഉണ്ട്. നമുക്ക് ഒരു സൈഡിലുള്ള ഇൻഡെക്സ് മാത്രമല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ മാനവികതയിലേക്ക് വളരുന്ന ഒരു മതം നമുക്കുണ്ടായാൽ, എന്റെ വ്യക്തിപരമായ ഭാഷ്യമാണിത്, മാനവികതയെ ഊന്നി നിൽക്കുന്ന സമൂഹങ്ങളും വ്യക്തികളും മതങ്ങളും അതിലേക്കൊരു തുറവി ഉണ്ടായാൽ യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം എന്ന് പറയുന്ന ലോക സമാധാനം എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്കുള്ള യാത്രയുണ്ടാകും. എന്നാൽ ഇന്ന് കാണുന്ന ഈ മതത്തിന്റെ മതിൽക്കെട്ടുകളാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണം 100% അത് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതിനപ്പുറമായി യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ
വിശ്വസിക്കുന്നത്. ആഡ്
ചെയ്തോട്ടെ,
ഫാദർ പറഞ്ഞത് യോജിക്കുന്നു 100%. അതായത് മാനവികതയായിരിക്കണം നമ്മുടെ മൂല്യം, തരംതിരിവുകളല്ല. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ പേരിലുള്ള വേർതിരിവുകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല.
തീർച്ചയായും
മാനവികത എന്ന് പറയുന്ന ഒരു മൂല്യത്തിൽ മുഴുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്.
തീർച്ചയായും. മറ്റാരും ഒരാൾ കൂടി മറുപടി പറയുന്നുണ്ടായിരുന്നു.
ഞാൻ ഒരു കാര്യം, ഞാൻ ഫാദർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാൻ വിട്ടുപോയി. ജനാധിപത്യ രാജ്യത്തില് പ്രശ്നങ്ങൾ മതങ്ങൾ കൂടിയത് കൊണ്ട് പ്രശ്നം ഉണ്ടാവും പറഞ്ഞപ്പോ ഇന്ത്യയിലെ കാര്യങ്ങൾ പറഞ്ഞ, ഇന്ത്യയിലെ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ വ്യത്യാസം കൊണ്ടല്ല ആ പ്രശ്നം ഉണ്ടാകുന്നത്. ആ തീവ്രവാദം അല്ലെങ്കിൽ ഒരു ഭീകരവാദം കൂടുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജനങ്ങൾ കൂടിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ ഫാദർ പറഞ്ഞതിനോടും ജീവൻ പറഞ്ഞതിനോടും ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. മാനവികത അതാണ് അതിന്റെ എസൻസ്. എല്ലാ മതങ്ങളുടെയും എസൻസ് മാനവികതയാണ്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ മനസ്സിലുള്ള ആ ഒരു ഡിവൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. എന്റേത് ഞങ്ങളുടേത് എന്നുള്ള ആ അതാണ് മുന്നിൽ നിന്നുള്ള ചിന്താഗതിയാണ്. അപ്പൊ അത് മാറിയിട്ട് മാനവികത എന്നുള്ളതിലൊക്കെ വരുമ്പോ മതം ഒരു പ്രശ്നമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
തീർച്ചയായും.
ഞാൻ പറയുക, അച്ഛൻ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതിനോടും ഞാൻ യോജിക്കുന്നു. അതൊരു മാനവികത തന്നെയാണ്. ഇപ്പം ഞാന് ജനിച്ചു വളർന്ന എന്റെ കുട്ടിക്കാലം ഓർത്തു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് എല്ലാവരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളതുമായിരുന്നു. അന്ന് ഞങ്ങൾ പലതും കളിക്ക് പറഞ്ഞിരുന്നത് ഇന്ന് ഞാൻ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യത്തിന്റെ മഴ. അതൊന്നും ഇപ്പൊ സംസാരിക്കാൻ പോലും പറ്റില്ല. അപ്പം നമ്മളിതെല്ലാം പല സംഘടനകളും എല്ലാം വരുന്നത് നമുക്ക് ലോക സമാധാനത്തിനും നമുക്ക് എല്ലാവർക്കും നന്മ വരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സംഘടനകളായാൽ തന്നെ മതങ്ങളായാലും എല്ലാം നിലനിൽക്കുന്നത്. അപ്പം ഭാവിയിലും നമ്മളിത് അത് അതിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അത് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
തീർച്ചയായും. എന്തായാലും ഇത്തരത്തിൽ ഒരു വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മതവിശ്വാസം ഇല്ലാത്ത ഒരാളിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ ഇത്ര സമാധാനപരമായി ഏക അഭിപ്രായത്തിൽ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ ഏറെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാലു പേർക്കും, ശ്രീ രാജേഷ് മോഹിനി, ജെബിൻ ജോസ്, ഡോക്ടർ ഫൈസൽ കക്കാട്, ഫാദർ ജേക്കബ് ജോസഫ്, നാലു പേർക്കും വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.